SBS റേഡിയോ വാർത്തകളും വിശേഷങ്ങളും അതിനപ്പുറവും നമ്മുടെ മാതൃഭാഷയിൽ വർത്തമാനങ്ങൾക്ക് ഒരു വേദി sbs.com.au/malayalam.
കഴിഞ്ഞ ആഴ്ചകളിൽ ഇന്ത്യയിൽ ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ രോഹിത് വെമുല എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവം. ഇതേക്കുറിച്ച് SBS മലയാളവും ഹൈദരാബാദിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ദളിത് വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന പീഡനത്തിന്റെയും അവഗണനകളുടെയും അനന്തരഫലമാണ് ഈ ആത്മഹത്യ എന്ന ചർച്ചകൾ നടക്കുമ്പോൾ പോലും രോഹിത് വെമുല ദളിതനല്ല എന്ന വാദവും ശക്തമായി ഉയരുന്നുണ്ട്. എന്തായാലും അതിന്റെ വിശദാംശങ്ങളിലേക്കോ ആ തർക്കങ്ങളിലേക്കോ അല്ല നമ്മളിപ്പോൾ പോകുന്നത്. രോഹിത് വെമുലയുടെ ആത്മഹത്യയും സമാനമായ വിഷയങ്ങളുമുയർത്തി ഓസ്ട്രേലിയയിലും പ്രതിഷേധങ്ങൾ ഉയർന്നിരിക്കുന്നു. സിഡ്നിയിൽ സത്യാഗ്രഹ എന്ന പേരിലുള്ള ഒരു കൂട്ടായ്മയാണ് പാരമറ്റയിൽ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മലയാളികളാണ് നേതൃത്വം നൽകിയതെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ വംശജരും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ അഥവാ സ്ഥാപനവൽകൃതമായ കൊലപാതകം ഇന്ത്യയിൽ കൂടി വരുന്നു എന്നാരോപിച്ചായിരുന്നു ഈ പ്രതിഷേധം.
To a free liberated self, caste operate in public institutions as a force to discriminate, humiliate and ostracize Dalits as invaluable surplus entities. Dalits are observed as the unwanted guests in any civilized forum. In secular gatherings, the presence of Dalits disturbs the host.
ഇത്തരമൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു എന്ന വാർത്ത വരുമ്പോഴും പല സംശയങ്ങളും ഉയരാം. കാരണം ഇന്ത്യയിൽ നടക്കുന്ന ഇത്തരമൊരു സംഭവത്തെക്കുറിച്ച് ഓസ്ട്രേലിയയിൽ ഒരു പ്രതിഷേധ പരിപാടി നടത്തുന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക? അതുപോലെ തന്നെ മുൻപ് പലപ്പോഴും ദളിതർക്ക് നേരെയുള്ള പീഡനങ്ങളും ആത്മഹത്യകളും ഒക്കെ ഉണ്ടായെങ്കിലും ഇപ്പോൾ മാത്രം പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് എന്തിനാണ്? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരാം. ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ഗവേഷക വിദ്യാർത്ഥി ജസ്ബീർ മുസ്തഫയോട് തന്നെ ഇതേക്കുറിച്ച് ഞാൻ ചോദിച്ചു.
പ്രധാനമായിട്ടും ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾ പലപ്പോഴും പൊതുയിടത്ത് പ്രകടിപ്പിക്കാതെ പോയ ഒരു ദളിത് ബഹുജനങ്ങളുടെയും മത ന്യൂനപക്ഷങ്ങളുടെയും വിവേചനത്തിന്റെ സാമൂഹിക അനുഭവങ്ങളുടെ പ്രതിഷേധ രൂപത്തിലുള്ള ഒരു പ്രകടനമാണ്. അപ്പോൾ ഇന്ത്യയിൽ, ആധുനിക ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഈ ഒരു ഇൻടോളറൻസും ഈ ജാതി വിവേചനവും ഒക്കെ വളരെ തീക്ഷ്ണമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതേക്കുറിച്ച് ഒരു നോൺ ഇന്ത്യൻ റെസിഡന്റ് എന്നുള്ള നിലയിൽ പ്രതികരിക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രൊട്ടസ്റ്റ് സംഘടിപ്പിച്ചത്. അത് രോഹിത് വെമുല അതിനൊരു കാരണമായി എന്ന് മാത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ പ്രൊട്ടസ്റ്റിന്റെ സ്വഭാവം തന്നെ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡർ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡറിന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്ന രാമചന്ദ്ര സിറാസിന്റെ കാലഘട്ടം മുതൽ തന്നെ അദ്ദേഹമാണ് ഒരുപക്ഷെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡറിന് ആദ്യമായി വിക്ടിമൈസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി. അത് മുതൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡർ പലതരത്തിലും പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും വാർത്താമാധ്യമങ്ങളിൽ പ്രത്യക്ഷമായിട്ടും അല്ലാതെയും ഒക്കെ ഇന്ത്യയിൽ വളരെ വളരെ ആക്റ്റീവായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു അതിനോടുള്ള ഒരു പ്രതിഷേധ പ്രകടനവും കൂടിയായിരുന്നു നമ്മൾ ഈയിടെ നടത്തിയ
ഗ്യാദറിംഗ്. ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡേഴ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആദ്യമായിട്ടല്ല സംഭവിക്കുന്നത്. പക്ഷേ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യക്കകത്ത് പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്ത് എന്തിനു വേണ്ടി ഇത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിക്കണം? കാരണം ഇവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് കൊണ്ട് ഇന്ത്യയുടെ പേര് ഇവിടെ കൂടി ദോഷമാക്കാമെന്നല്ലാതെ ഒന്നും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ എന്തിനു വേണ്ടി ഇവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കണം?
അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സമരമുറകൾ തുടങ്ങുന്നത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ്. ആദ്യമായി തുടങ്ങുന്നത് തന്നെ സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ സമൂഹത്തിന്റെ പാസ്പോർട്ട് സിസ്റ്റവും സിറ്റിസൺഷിപ്പിനും ഒരു ഡ്യുവൽ മെന്റാലിറ്റിയും ഒരു പാസ് സിസ്റ്റവും ഇൻട്രൊഡ്യൂസ് ചെയ്തതിനോട് പ്രതിഷേധിച്ചിട്ടാണ് ആദ്യം മഹാത്മാഗാന്ധി പോലും സമരമുറയുമായി മുന്നോട്ട് വരുന്നത്. വിദേശ ഇന്ത്യയുടെ സൽപ്പേര് കളഞ്ഞു കുളിക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രകടനത്തിന്റെ ലക്ഷ്യം. മറിച്ച് ഇന്ത്യയുടെ യഥാർത്ഥ മുഖം എന്താണെന്നും ആഗോളതലത്തിൽ ഇത്തരത്തിലുള്ള ജാതി വിവേചനത്തിന്റെയും സവർണ മേധാവിത്വത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യൻ അധികാര വർഗത്തെ അറിയിക്കുകയും കൂടി ചെയ്യുക എന്നുള്ളത് ഒരു ലക്ഷ്യം വെച്ചിട്ടാണ്.
ഓക്കെ, പക്ഷെ ഇത്രയും കാലവും ഇതിനു മുൻപുമെല്ലാം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത് എന്ന ഒരു ശക്തമായ വിമർശനമുണ്ട്. മുൻപൊന്നും ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വിദേശത്തും അല്ലെങ്കിൽ ഇന്ത്യക്കകത്തു തന്നെയും ഇത്തരം പ്രശ്നങ്ങൾ വരുന്നില്ല. നരേന്ദ്രമോദിക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് ഈ ഒരു പ്രതിഷേധങ്ങൾ എന്ന ശക്തമായ വിമർശനം നിലനിൽക്കുന്നുണ്ട്.
അല്ല, അത്തരത്തിലുള്ള ഒരു വിമർശനത്തിൽ കഴമ്പില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നരേന്ദ്രമോദിക്കെതിരെയാണ് ഇത് എന്ന് തോന്നാൻ പ്രധാനമായിട്ടുള്ള ഒരു കാരണം ഇത്തരം വിഷയങ്ങൾ നരേന്ദ്രമോദി സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളുടെയും നയങ്ങളുടെയും സ്ഥാപിത താല്പര്യത്തിന്റെയും ഒക്കെ ഒരു പ്രതിഫലനമായിട്ടേ ഞാൻ അതിനെ മനസ്സിലാക്കുന്നുള്ളൂ. ജാതി വിവേചനത്തിനെതിരെയുള്ള സമരങ്ങൾ പല രീതിയിലും പല തലത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും പലപ്പോഴായിട്ട് നടന്നിട്ടുണ്ട്. അത് നമുക്ക് ചരിത്രത്തിൽ തന്നെ വ്യക്തമാവുന്നതാണ്. പല പ്രതിഷേധങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഷൈനിങ് ഇന്ത്യ എന്ന രീതിയിൽ ഇന്ത്യ അവതരിപ്പിക്കുമ്പോൾ അത് യഥാർത്ഥ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോ പ്രമുഖ പത്രപ്രവർത്തകനായിരുന്ന പി സായിനാഥ് ഒരിക്കൽ പറയുകയുണ്ടായി, മഹാരാഷ്ട്രയിലെ വിദർഭയിൽ ആയിരക്കണക്കിന് പാവപ്പെട്ട കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോൾ 500-ൽ പരം വരുന്ന ഗവൺമെന്റ് അക്രഡിറ്റഡ് ആയിട്ടുള്ള പ്രസ് കാർഡ് ഉള്ള പത്രപ്രവർത്തകർ ബോംബെയിൽ നടന്ന ഒരു ഫാഷൻ ഷോ കവർ ചെയ്യുകയായിരുന്നു. ഒരു പത്രങ്ങളും ഒരു മാധ്യമങ്ങളും ഈ കർഷക ആത്മഹത്യയെ ആദ്യം മുതൽക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെ വലിയ വീഴ്ച വരുത്തിയിരുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷൈനിങ് ഇന്ത്യ എന്നുള്ളതും ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ ഒരു 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 പ്രചരണം രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയുള്ള ഒരു പ്രചരണം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ അത് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നുണ്ടോ എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോ അതിലേക്കുള്ള ഒരു സഹായ ഹസ്തം, അതിനോടുള്ള ഒരു സോളിഡാരിറ്റി കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകൾ എന്ന് നാം വിലയിരുത്തുന്നത്.
സ്വാഭാവികമായിട്ടും അതിനെ എതിർക്കുന്നവർ അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധ രീതിയോട് എതിർപ്പുള്ള ഒരുപാട് പേരുണ്ട്. അവർ പറയുന്ന മറ്റു പല കാര്യങ്ങളുമുണ്ട്. ഒന്ന്, ഇത് മാത്രമല്ല, രോഹിത് വിമലയുടെ ഒരു വിഷയം മാത്രമല്ല, മറ്റു പല ഭാഗങ്ങളും. ഇപ്പോൾ കേരളത്തിൽ ദളിത് പെൺകുട്ടികളെ പീഡിപ്പിച്ച, ക്രൂരമായി പീഡിപ്പിച്ച സംഭവം അടുത്ത കാലത്തുണ്ടായിരിക്കുന്നു. അല്ലെങ്കിൽ വളരെ കാലം മുമ്പ് തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് രജനീ സാനന്ദന്റെ മരണം മുതലുള്ള പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുമെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷണൽ മാറ്ററാണ്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആരും ഒന്നും പറയുന്നില്ല. ഇപ്പോൾ മാത്രം, പ്രത്യേകിച്ചും ചില BJP മന്ത്രിമാരൊക്കെ ഇടപെട്ടപ്പോൾ മാത്രം നിങ്ങൾ അതിനെ വലിയ പ്രശ്നമാക്കി കൊണ്ടുവരുന്നു, ഇന്ത്യക്ക് പുറത്തു പോലും കൊണ്ടുവരുന്നു. അതാണ് പ്രധാനമായും ചോദ്യമായി ഉയരുന്നത്.
അല്ല, ഈ പ്രതിഷേധ പ്രകടനത്തിന്റെ സ്വഭാവം പോലും ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിനെതിരെയുള്ള ഒരു പ്രതിഷേധം എന്നുള്ളതായിരുന്നു. രോഹിത് വെമുല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനൊരു കാരണമായി എന്ന് മാത്രമാണ്. അത് ഇപ്പോ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഉപ്പ് സത്യാഗ്രഹം എത്രത്തോളം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ചു എന്നുള്ളത് പോലെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഈ ഉയർന്ന വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ ഈ ഇത്തരത്തിലുള്ള ജാതി വിവേചനത്തിന്റെ സംഘർഷങ്ങൾ ദൃശ്യമാവുന്നതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്നാമതായിട്ട് ഈ വിവേചനങ്ങൾക്കെതിരെ കീഴാള വിദ്യാർത്ഥികൾ സംസാരിക്കുന്നു എന്നതാണ്. പലപ്പോഴും അടക്കി വെക്കുന്ന പ്രതിഷേധങ്ങൾ പുറത്തു വരുന്നു എന്നത് ജാതി മേൽക്കോയ്മ നിലനിർത്തുന്ന സ്ഥാപനങ്ങളിലെ അധികാരികളുടെ ജാതീയത പുറത്തു കൊണ്ടുവരുന്നു എന്നുള്ളതും ഒന്നാമതായിട്ടുള്ള ഒരു കാരണമാണ്. രണ്ടാമതായി, ഈ ഇടങ്ങളിൽ ദളിത്, ആദിവാസി, പിന്നോക്ക, മത ന്യൂനപക്ഷ സമുദായങ്ങളിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധ മുറകളിലൂടെ കടന്നു വരുന്നതിൽ പരമ്പരാഗതമായി അറിവിന്റെ അധികാരികളായിട്ടുള്ള സവർണ സമുദായങ്ങൾക്കുണ്ടാവുന്ന ഒരു അസ്വസ്ഥത, ഇത് രണ്ടും ഈ രോഹിത് വെമുലയുടെ കേസിലും അതിനു മുന്നേ ഉണ്ടായിരുന്ന കേസുകളിലും പ്രത്യക്ഷമാണ്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഇത് ആദ്യമായിട്ടല്ല ഒരു ദളിത് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏകദേശം 8 വിദ്യാർത്ഥികളോളം ദളിത് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യേണ്ടി ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇത് വളരെ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോ ആ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്നേക്കുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിനും ജാതി തിരിച്ചുകൊണ്ടുള്ള വിവേചനങ്ങൾക്കും ഒരു അന്ത്യം വരേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
നന്ദി ജസ്ബിർ.
താങ്ക് യു.
ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ രോഹിത് വെമുല എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് സിഡ്നിയിൽ നടന്ന പ്രതിഷേധത്തെക്കുറിച്ചാണ് അത് സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ജസ്ബീർ മുസ്തഫയുമായി ഇതുവരെ നമ്മൾ സംസാരിച്ചത്.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.